بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. بسم الله الرحمن الرحيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وإذ وعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിലെ 48 മുതലാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തൊട്ടു മുമ്പ് രണ്ടാമതും ബനീ ഇസ്രായേലരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല നിഅമത്തുകൾ ഓർക്കുവാനും അവരെ ശ്രേഷ്ഠരാക്കിയത് ഓർക്കുവാനും ആവശ്യപ്പെടുകയുണ്ടായി. മൊത്തത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യാ ബനി ഇസ്രായേൽ എന്ന് വിളിച്ചത് എന്തിനാണ് എന്ന് ബഹുമാന്യനായ ഉസ്താദ് ബഷീർ മുഹിയുദ്ദീൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് 100 ആയത്തുകളോളം ബനി ഇസ്രായേലിയരെ തുറന്ന് കാണിക്കുകയാണ്. ഇടയ്ക്കൊരു കാര്യം പറയാനുണ്ട്. സ്ത്രീകൾ സൂമിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ഓഫ് ആക്കുന്നതും നല്ലതായിരിക്കും. ബനീ ഇസ്രായേലിയരുടെ ചരിത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് താക്കീതുകൾ ഒക്കെ പരിശുദ്ധ ഖുർആൻ നിരത്തി വെക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വളരെ വിശദമായി 100 ആയത്തുകളുണ്ട്. എന്തിനാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഒരിക്കൊരാൾ ചോദിച്ച ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്, എന്തിനാണ് നമ്മുടെ ഖുർആനിൽ അവരുടെ കുറ്റം ഇങ്ങനെ പറയുന്നത് എന്നാണ്. 3 കാര്യത്തിന് വേണ്ടിയാണ് ബനീ ഇസ്രായേൽ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന സോറി, നെറ്റ് കട്ടായതാണ് തോന്നുന്നു. കേൾക്കുന്നുണ്ടല്ലോ?
ഉണ്ട്.
3 കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെല്ലുമ്പോൾ മുൻപേ വേദത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് കഴിയുന്ന യഹൂദ സമൂഹം അവിടെ പ്രബല സമൂഹമാണ്. അവർ ഇത്രയും കാലം കാത്തിരുന്ന അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അവർക്ക് തിരിച്ചറിയണം, അതുപോലെ അദ്ദേഹത്തെ മനഃപൂർവ്വം നിഷേധിക്കുക എന്ന നിലപാടാണ് ആ സമുദായത്തിലെ പണ്ഡിതന്മാർ പുരോഹിതന്മാർ പ്രത്യേകിച്ചും സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ ധിക്കാരപരമാണ്. വംശീയതയുടെ പേരിലാണ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ വംശത്തിലും വർഗത്തിലുമല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കുകയില്ല എന്ന വാശി. നേരത്തെ ഇബിലീസിന്റെ കഥ പറഞ്ഞല്ലോ, ഇബിലീസ് ആദം അലൈഹിസ്സലാമിനോട് സ്വീകരിച്ച അതേ നിലപാട് ആണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂത പുരോഹിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ നിലപാടിൽ തെറ്റിദ്ധരിച്ച് പിന്നാലെ നടക്കുകയാണ് ജൂത സമൂഹത്തിലെ സാധാരണക്കാർ. അപ്പോ അവരെ തിരുത്തി സത്യത്തിലേക്ക് സത്യദീനിലേക്ക് നയിക്കണം, ഇതാണ് ഒരു ഉദ്ദേശ്യം. അതുകൊണ്ട് അവരുടെ ചരിത്രത്തിലെ സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഉണർത്തുകയും താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഇവരുടെ നിലപാട് ബാധിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്, അത് മദീനയിലെ മറ്റു ഗോത്രങ്ങളിൽപ്പെട്ട മനുഷ്യരാണ്. അവരിത്രകാലം ഉണ്ടായിരുന്നത്, അവരെ യഹൂദന്മാരിങ്ങനെ, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങളെയൊക്കെ ഞങ്ങൾ അതിജയിക്കും, നിങ്ങൾ ലോകം തന്നെ ഞങ്ങളുടെ കീഴിലാകും എന്നൊക്കെ വീമ്പളക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൂതന്മാര് പിന്നെ യുദ്ധം പോലുള്ള കാര്യങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നത് വരാനുള്ള നബിയുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണേ എന്നായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുകണക്കിന് ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിലൊന്നും അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയുക അവിടെ. അങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ മദീനയിൽ വന്ന് ജൂതന്മാര് പാർക്കാൻ പോലും കാരണം വരാനുള്ള നബി ആ ദേശത്ത് എവിടെയോ ആയിരിക്കും എന്ന സൂചന തൗറാത്തിൽ നിന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അറബികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, അക്കബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം മിനയിൽ വെച്ച് കേട്ട മദീനക്കാരായ ആളുകൾ വേഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞത്, ഇത് നമ്മളോട് ജൂതന്മാരെന്നും പറയാറുള്ള അത് തന്നെയാണല്ലോ സംഭവം, എന്നാ പിന്നെ ജൂതന്മാരെക്കാളും മുമ്പ് നമുക്ക് ഇദ്ദേഹത്തിൽ വിശ്വസിക്കണം, ഇദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ച് വാശിയിൽ ആവേശത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഒന്നാം അക്കബ ഉടമ്പടിയിൽ പിന്നെ സംഭവിച്ചത്. അതിന്റെ കാരണം അതിനുമാത്രം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷകൾ എന്നതാണ്. പക്ഷെ വന്നപ്പോൾ അംഗീകരിക്കാതിരുന്നതോടുകൂടി സാമാന്യ ജനം എന്ത് ധരിക്കും? ഇത് ജൂതന്മാരാ പറയാറുണ്ടായിരുന്ന നബിയല്ല, ഇത് വേറെ ആരോ ആണ് എന്ന് ഇവർ ധരിക്കുകയും ചെയ്യും. അങ്ങനെ ധരിപ്പിക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക്, പ്രത്യേകിച്ചും വേദക്കാർക്ക് പൊതുവിലും, മൊത്തത്തിൽ ബനീസ്രായീലർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സാമാന്യ ജനത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ബനീസ്രായീലിയരെ കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം. ഈ രണ്ട് കാരണങ്ങളും അന്നത്തെ സാഹചര്യത്തിലേക്ക് മാത്രം ഫിറ്റ് ആയതാണ്. കാരണം അവരാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട വേദക്കാർ. അതുകൊണ്ട് അവരുടെ നിലപാട് വളരെ പ്രധാനമാണ്. പക്ഷെ എല്ലാ കാലത്തുമുള്ള ജൂതന്മാർ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതില്ല. കാരണം ബാക്കിയുള്ള ജൂതന്മാർ, ഇന്നുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരു കെട്ടുകേൾവിയാണ്, ഒരു പാരമ്പര്യമാണ് എന്നതുപോലെ തന്നെ അത്രയും ഉണ്ടാവില്ലല്ലോ അവർക്ക്. അവർക്ക് ലോകത്തുള്ള വേറൊരു മതം എന്നേ മതജൂതന്മാർക്കുള്ളൂ. സയനിസ്റ്റുകളാണ് വംശീയ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ. അത് നമ്മൾ വേറെ പറയേണ്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഉദ്ദേശ്യമുണ്ട്. അത് ഇത് നമുക്ക് വേണ്ടിയാണ്, നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാണ് എന്നതാണ്. അഥവാ മുസ്ലിം സമുദായം ഉമ്മത്ത് മുസ്ലിമ, ഉമ്മത്ത് മുസ്ലിമ ചരിത്രത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ ശേഷം ബനീ ഇസ്രായേലർക്ക് പറ്റിയ എല്ലാ അബദ്ധങ്ങളും അവർക്ക് പറ്റിയ ശേഷം വീണ്ടും തിരുത്തുവാൻ ഒരു നബി വരാനില്ല. അതുകൊണ്ട് തന്നെ ബനീ ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമ പാഠം പഠിക്കണം. അതിന് ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബനീ ഇസ്രായേലിയരുടെ ചരിത്രം വളരെ വിസ്തരിച്ച് ഉപന്യസിച്ചിരിക്കുകയാണ്. എന്തിന്? എവിടെയാണ് ബനീ ഇസ്രായേലിയർ തളർന്നത്, എവിടെയാണ് തകർന്നത്, എവിടെയാണ് വളർന്നത്? ഇത് മൂന്നും പരിശുദ്ധ ഖുർആൻ നിരത്തി വെക്കുന്നുണ്ട്. അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം വളരേണ്ടത്, എങ്ങനെ എപ്പോഴാണ് നാം തളരുക, എപ്പോഴാണ് നാം വളരുക. ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഉള്ള നല്ല തുറന്ന പാഠപുസ്തകമാണ് ബനീ ഇസ്രായേലിയരുടെ ചരിത്രം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഖിയാമത്തുനാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിൽ മക്കയിൽ ജീവിച്ച, മദീനയിൽ ജീവിച്ച, അല്ലെങ്കിൽ അറേബ്യയിൽ അന്ന് ജീവിച്ച യഹൂദന്മാരുടെ നിലപാടിനെയും അവരുടെ ചരിത്രത്തെയും പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ആരോടാണ്? ഇറങ്ങുന്ന സമയത്ത് അത് ബനീ ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദന്മാരിലെ പുരോഹിതന്മാരോടാണ്. വത്തഖു യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. ലാ തജ്സി, അന്ന് പ്രയോജനപ്പെടുകയില്ല നഫ്സുൻ, ഒരു നഫ്സും. നഫ്സിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാലോ, ഒന്നുകിൽ ദേഹം അല്ലെങ്കിൽ ദേഹി, രണ്ടർത്ഥത്തിലും ഉപയോഗിക്കും. രണ്ടും ചേർന്നതാണ് യഥാർത്ഥത്തിൽ നഫ്സ്. ജീവൻ ഉണ്ടാകുമ്പോൾ ദേഹവും ദേഹിയും ഉണ്ടാകും. ആത്മാവുള്ള ശരീരത്തോടാണ് വർത്തമാനം. ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയായിരിക്കുമല്ലോ. പരലോകത്താകുമ്പോ ആത്മാവ് മാത്രമായിരിക്കും. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനെ കൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല. ശൈഅൻ, ഒട്ടും. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല. ഖബില, സ്വീകരിച്ചു. ഖബിൽതു മിൻക നികാഹ, നമുക്കറിയുന്ന വാക്കാണ് ഖബിൽതു, ഞാൻ സ്വീകരിച്ചു. ലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല. മിൻഹ, ആ നഫ്സിൽ നിന്ന് ഷഫാഅത്തിൻ, ഒരു ഒരു ശുപാർശ. വലാ യൂഖദു, വസൂലാക്കപ്പെടുകയില്ല. മിൻഹ, ആ നഫ്സിൽ നിന്ന് അദലുൻ, യാതൊരു പ്രായശ്ചിത്തവും. വലാഹും, അവരല്ല യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. എന്തിനാ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബനീ ഇസ്രായേലിയരിലെ പുരോഹിതന്മാർ അവര് ജനങ്ങളെ പരലോകം ഉപദേശിക്കുന്നവരാണ്. എന്നിട്ട് പരലോകത്ത് നരകത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചുകൊണ്ട്, അംഗീകരിക്കാതെ, തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. വ്യാജൻ എന്ന് ആരോപിക്കുകയാണ്. മാരണക്കാരൻ എന്ന് മുദ്രകുത്തുകയാണ്. തള്ളനെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓർമ്മയൊക്കെയാണ്, വത്തഖു യൗമൻ, നിങ്ങൾ ആ ദിവസത്തെ സൂക്ഷിച്ചോളി കിട്ടോ, പരലോകത്തെ ഓർത്തുള്ളൂ. പിന്നെ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നതാണ്. ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. യഹൂദന്മാര് മനസ്സിലാക്കി വെച്ചിരുന്നത്, നമ്മുടെ സമുദായത്തിൽ പലരും ചിന്തിക്കുന്നത് പോലെ, ഞാൻ ഇന്നയാളുടെ ഇത്രാമത്തെ പേരക്കുട്ടിയാണ്, ഞാൻ ഇന്ന നബിയുടെ പേരക്കുട്ടികളിൽ പെട്ടവളാണ്, ഇന്നയാളുടെ രക്തബന്ധത്തിൽ പെട്ടവളാണ്, ഇന്നയാളുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അതുകൊണ്ട് അദ്ദേഹം എന്തായാലും എന്നെ രക്ഷപ്പെടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിട്ട് അങ്ങോട്ട് ചെന്നാലേ ആരും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. എത്ര മഹാനായ ആളുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ട ആളായാലും ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ഹദീസിലുണ്ട്, യാ ഫാത്തിമ ലാ അംലിക്കു ലക്കി മിനല്ലാഹി ശൈഅ അൻഖിദി നഫ്സക്കി മിനന്നാർ. ഫാത്തിമ, നീ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം കേട്ടോ, ഞാനായിട്ടൊന്നും വന്നി തരൂല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. റസൂലുള്ളാന്റെ ഇത്രാമത്തെ പേരക്കുട്ടിയാണ്, ഞാൻ എന്തായാലും സ്വർഗത്തിലാണ്, അതൊന്നും നടക്കില്ല. സ്വന്തം ഈമാൻ കൊണ്ടും അമല് കൊണ്ടും രക്ഷപ്പെടാത്ത ഒരാളെ മറ്റൊരാൾക്കും രക്ഷപ്പെടുത്താൻ യഥാർത്ഥത്തിൽ കഴിയില്ല. അതാണ് ആ ദിവസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ആ പ്രത്യേകത അവിടെ എടുത്തു പറയുന്നത് ഇന്ന കാരണത്തിനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. വല യുഖ്ബലു മിൻഹ ശഫാഅത്തു, ഒരു റെക്കമെൻഡും സ്വീകരിക്കപ്പെടുകയില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അഥവാ മഹാന്മാരുടെ ശുപാർശ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നായിരുന്നു യഹൂദന്മാരിൽ നിലനിന്നിരുന്ന മറ്റൊരു വിശ്വാസം. മഹാന്മാരായ ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യഅഖൂബ് അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, ഇങ്ങനെ ഒരുപാടുണ്ട്. പല കൊലയായിട്ട് നബിമാര് വന്ന സമൂഹമാണ്. അവരുടെയൊക്കെ ശുപാർശകൾ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്നായിരുന്നു സാധാരണക്കാരെ കൂടെ നിർത്താൻ വേണ്ടി പുരോഹിതന്മാര് ഇറക്കിയിരുന്ന നമ്പർ. അതുകൊണ്ട് മുഹമ്മദിനെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവരുടെ ശുപാർശ കൊണ്ടൊക്കെ ഞങ്ങൾ എന്തായാലും രക്ഷപ്പെടും എന്ന ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പറയുകയാണ് അങ്ങനെയൊന്നും രക്ഷപ്പെടില്ല. ഷഫായത്ത് എന്നത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഷഫായത്ത് ഉള്ള ഷഫായത്തും ഉണ്ട്, ഇല്ലാത്ത ഷഫായത്തും ഉണ്ട്. ഉള്ള ഷഫായത്ത് എന്താ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫായത്തുൽ കുബ്ര. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ ശിക്ഷ കഴിഞ്ഞ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഷഫായത്ത്, സ്വർഗവാസികൾ നടത്തുന്ന ഷഫായത്ത്, ഇതൊക്കെയാണ് ഹദീസിൽ സ്ഥിരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഷഫായത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി, അള്ളാഹന്റെ അനുമതി ഇല്ലാതെ ഷഫായത്ത് നടത്താൻ ആരുമില്ല. ആർക്ക് ഷഫായത്ത് ചെയ്യണമെങ്കിലും ആ ഷഫായത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിന്റെ അനുമതി കിട്ടണം. പിന്നെ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അയാൾക്ക് ഷഫായത്തും കിട്ടണം. അലാ യശ്ഫഉന ഇല്ലാ ലിമനി ഇർതള, അവര് ആരും, മലക്കുകളായാലും നബിമാരായാലും മറ്റു മഹാന്മാരായാലും ആരും, വലാ യശ്ഫഉന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഷഫായത്ത് ചെയ്യുകയില്ല. അപ്പൊ അള്ളാഹിന്റെ ഷഫായത്ത് കിട്ടണമെങ്കിൽ നേടേണ്ടത് മഹാന്മാരുടെ തൃപ്തിയല്ല, അതിലുപരി അള്ളാഹിന്റെ തൃപ്തിയാണ്. അള്ളാഹിന്റെ തൃപ്തി നേടണമെങ്കിൽ മാന്യമായിട്ട് മൂമിനായിട്ട് ജീവിക്കണം, അപ്പോഴേ തൃപ്തി കിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ഷഫായത്ത്? അത് ഉള്ള ഷഫായത്ത്. ഒന്ന്, വിചാരണ ആരംഭിക്കാൻ റസൂലുള്ളാഹിന്റെ ഷഫായത്ത്, അതാണ് ഷഫായത്തുൽ കുബ്ര. മഖാമം മഹ്മൂദൻ അല്ലദി വഅത്ത, നമ്മള് ബാങ്കിന്റെ ശേഷമുള്ള ദുആയിൽ അള്ളാഹിനോട് ചോദിക്കുന്നത് ഇതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ ദുആ ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്ത്, എന്റെ ഷഫായത്തിന് അവൻ അർഹനാകുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഷഫായത്ത് കിട്ടാൻ നമ്മൾ റസൂലുള്ളാഹിനോടല്ല അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. ആ ഷഫായത്ത് കിട്ടാൻ വേണ്ടി ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുക, ബാങ്കിന് ഉത്തരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് കൂടിയാണ് അർത്ഥം. നിസ്കരിക്കാതെ ദുആ കാരണമുണ്ട് മാത്രം കിട്ടില്ല എന്നർത്ഥം. കാരണം അള്ളാഹിന്റെ റിള നേടിയിരിക്കണം ഷഫായത്ത് കിട്ടാൻ. പിന്നെ എന്തിനാണ് ഷഫായത്ത്? അത് മനുഷ്യരെ രക്ഷിക്കാനുള്ളതല്ല, യഥാർത്ഥത്തിൽ മഹാന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. ആ ഷഫായത്ത് ഉണ്ട്, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ടതാണ്. അതല്ലാത്ത ഈ ആൾക്ക്, മരിച്ചുപോയ ആൾക്ക് സ്വന്തം നിലയിൽ ഈമാനും അമലു സ്വാലിഹാത്തും ഇല്ലെങ്കിൽ പിന്നെ അയാളെ റെക്കമെൻഡ് ചെയ്ത് രക്ഷിക്കാൻ ആരും ഉണ്ടാകുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ കോണ്ടെക്സ്റ്റിൽ പ്രശ്നം റസൂലുള്ളാഹിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ, നബിയാണെന്ന് അറിഞ്ഞിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഷഫാഅത്തിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. നമ്മളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. വല യുഹദു മിൻഹ അദ്ലുൻ, പ്രായശ്ചിത്തം ചെയ്തിട്ട് ഒരു ഫൈൻ അടച്ചിട്ട്, നമ്മളിപ്പോ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എന്ന പോലെ ആ അള്ളാഹു അയച്ച റസൂലിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതിനെന്നാ പിടിച്ചോളൂ ഇത്രയായിരം എന്ന് പറഞ്ഞ് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? നടക്കില്ല, സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, ആരും സഹായത്തിനും ഉണ്ടാകുകയില്ല. ഖിയാമത്തിന്റെ ഗാംഭീര്യം, അന്നത്തെ റിസ്കുകൾ അത് ഉണർത്തുന്ന തരത്തിലാണ് അള്ളാഹു പറയുന്നത്. ഇത് ബനി ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് യൂത പുരോഹിതന്മാരുടെ ധിക്കാരത്തെയും നിഷേധത്തെയും ഊന്നിയിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും എക്കാലത്തും എല്ലാ മനുഷ്യർക്കും നമുക്കും ബാധകമായ സംഗതിയാണ്. ആ ദിവസത്തെ എല്ലാവരും സൂക്ഷിക്കണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ബദൽ വഴികളില്ല, രക്ഷപ്പെടാൻ ബദൽ വഴികളില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും ബനി ഇസ്രായേലിലേക്ക് തന്നെ പോവുകയാണ്. വൈദനജ്ജൈനാക്കും മിൻ ആലി ഫിർഔന യസൂമൂനക്കും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹയൂന നിസാഅക്കും വഫി ദാലിക്കും ബലാഉ മിർ റബ്ബിക്കും അദീം. വൈദനജ്ജൈനാക്കും, നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി, നജ രക്ഷപ്പെട്ടു, നജ്ജ അഞ്ച രണ്ടുമുണ്ട്, ഇവിടെ തന്നെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അഞ്ച എന്ന് പറഞ്ഞാലും ഫഅല ചെയ്തു, അഫ്അല ചെയ്യിപ്പിച്ചു, ഫഅല ചെയ്യിപ്പിച്ചു, അതാണ് അസൽ. വൈദ നജ്ജൈന നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, നാം രക്ഷപ്പെടുത്തി കും നിങ്ങളെ, വൈദ നജ്ജൈന കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം അഥവാ സന്ദർഭം ഓർത്തു നോക്കുക. മിൻ ആലി ഫിർഔന, ആലി ഫിർഔന എന്ന് പറഞ്ഞാൽ ആല്, അത് മലയാള വാക്ക് തന്നെയാണ് ആള്. മിൻ ആലി ഫിർഔന എന്ന് പറഞ്ഞാൽ മിൻ ആള് ഫിർഔന, ഫിർഔനിന്റെ ആൾക്കാരിൽ നിന്ന്, മലയാളം തന്നെയാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഉള്ള അതേ പ്രയോഗമാണ് ആല് ആള്. ഫിർഔനിന്റെ ആളിൽ നിന്ന്, ഫിർഔനിന്റെ ആൾക്കാരിൽ നിന്ന് എന്താണ് അവർ ചെയ്യുന്നത്? യസൂമൂനക്കും നിങ്ങളെ അനുഭവിപ്പിക്കുകയായിരുന്നു. സൂഅൽ അദാബ്, അദാബിന്റെ ശിക്ഷയുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശിക്ഷയുടെ പീഡനം. സൂ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും, തിന്മ, പീഡനം, ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കും. എന്തായിരുന്നു? യുദബ്യഹൂന അബ്നാഅക്കും, നിങ്ങളുടെ യുദബ്യഹൂന അവർ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അവർ അറുക്കുന്നു. കഴുത്തറക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ഞെട്ടി, അതേ പണി. യുദബ്യഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അവർ അറുത്തുകൊല്ലും. വയസ്തഹ്യൂന നിസാഅക്കും, യസ്തഹ്യൂന എന്ന വാക്ക് ഇസ്തിഹ്യാഉ ആണ് അതിന്റെ അസിൽ. അതിന്റെ അടിത്തറ രണ്ടെണ്ണമുണ്ട്, ഹയാഉമുണ്ട്, ഹയാത്തുമുണ്ട്. ഹയാത്തിൽ നിന്നുള്ള ഇസ്തിഹ്യാഉ ആണെങ്കിൽ ജീവിക്കാൻ വിട്ടു എന്നാണ്, ജീവിക്കാൻ ആവശ്യപ്പെട്ടു അഥവാ ജീവിക്കാൻ വിട്ടു. ഹയാഉ ലജ്ജ എന്ന അർത്ഥത്തിൽ വാക്കിൽ നിന്ന് വരുന്ന ഇസ്തിഹ്യാഉ ആണെങ്കിൽ ലജ്ജിപ്പിച്ചു അഥവാ നാണം കെടുത്തി അല്ലെങ്കിൽ മാനം കെടുത്തി എന്നാണ് അർത്ഥം ഇസ്തിഹ്യാഉ. യസ്തഹ്യൂന എന്ന് പറഞ്ഞത് പിന്നെ രണ്ടുമാകാം, ഒന്നുകിൽ അവരെ ജീവിക്കാൻ വിട്ടു അല്ലെങ്കിൽ അവരെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മാനഭംഗപ്പെടുത്തി. രണ്ടർത്ഥം പറഞ്ഞാലും സംഗതി ഒന്നായത് കൊണ്ടായിരിക്കണം അള്ളാഹ് വാക്ക് ഉപയോഗിച്ചത്. അഥവാ അവരെ ജീവിക്കാൻ വിട്ടത് പെണ്ണുങ്ങളല്ലേ ജീവിച്ചൊള്ളട്ടെ എന്ന് വെച്ചിട്ടല്ല, പകരം മാനഭംഗപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ജീവിക്കാൻ വിട്ടത്. അവരെ ജീവിക്കാൻ വിട്ടത് അന്തസ്സോടെ ജീവിക്കാനല്ല, മാനമില്ലാതെ ജീവിക്കാൻ തന്നെയാണ് ജീവിക്കാൻ വിട്ടത്. അതുകൊണ്ട് രണ്ടുമായി യസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ അവർ ജീവിക്കാൻ വിട്ടു, വിടുന്നു. യസ്തഹ്യൂന എന്നല്ല പറഞ്ഞത്. വഫീ ദാലിക്കും, അതിലുണ്ട് ബലാഉ മിർ റബ്ബിക്കും അദീം. ബലാഉൻ പരീക്ഷണമുണ്ട്. ദാലിക്കും എന്ന് പറഞ്ഞത് ഇതിനൊക്കെ ഒരർത്ഥമാണ്, അത് എന്ന അർത്ഥത്തിലാണ്. പിന്നെ എന്താ വ്യത്യാസം? ആരോടാണോ പറയുന്നത് അവരിലേക്ക് ചേർത്ത് പറയുമ്പോ പറയുന്നവരിലേക്ക് ഒരു ശ്രദ്ധ, ഫോക്കസ് കൂടുതൽ കിട്ടും. ഇതാണ് സംഭവിക്കുക. നമ്മള് ഒരാളോട് കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ നിന്നോടാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലൊരു പ്രയോഗമാണ് ദാലിക്ക എന്നത് ദാലിക്കും എന്നർത്ഥം. അതിൽ നിങ്ങൾക്കുണ്ട് ബലാഉൻ പരീക്ഷണം. മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അലീം. അലീം എന്നത് നല്ലതിനോട് ചേർത്ത് പറയുമ്പോൾ നമ്മൾ മഹത്തായ എന്ന് പരിഭാഷപ്പെടുത്തും, അല്ലാത്തതിനോടാകുമ്പോൾ പിന്നെ കഠിനമായ എന്നൊക്കെ പരിഭാഷപ്പെടുത്തും. നല്ല മലയാള വാക്ക് വണ്ണമായ എന്നാണ് എല്ലായിടത്തും പറയാൻ പറ്റും. വണ്ണമായ ശിക്ഷ, വണ്ണമായ നിയമം, വലിയ അളവിലുള്ളത് എന്നർത്ഥം. ഇതിൽ വലിയ പരീക്ഷണമുണ്ട് നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ആർക്ക്? ആർക്കുണ്ട്? ഓർമ്മിപ്പിക്കുകയാണ്, ഫിർഔൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്ന ഫിർഔനിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന്, ഫിർഔൻ പീഡിപ്പിക്കുമ്പോ രക്ഷക്കെത്തിയത് നിങ്ങളാരുമല്ല, അള്ളാഹുവിന്റെ റസൂല് മൂസ അലൈഹിസ്സലാം എന്ന് ഉണർത്തുകയാണ് ഒരു കാര്യം. രണ്ടാമത്തത്, മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ സ്വീകരിച്ച നിലപാടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിലെ യഹൂദന്മാർ സ്വീകരിക്കുന്നത്. ഓർത്തു വെച്ചോളൂ, ആ ഫിർഔനിന്റെ ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കും. ഇത് രണ്ടും മനസ്സിലാക്കാനാണ് ും ബലാവും റബ്ബിക്കും അലീം എന്ന് പറഞ്ഞു. ഞാൻ മൂന്ന് ഉദ്ദേശ്യം പറഞ്ഞല്ലോ ബനീ ഇസ്രായേലിയരെ പരാമർശിക്കുന്നത്. നമുക്കും ഇത് തന്നെയാണ്. ബനീ ഇസ്രായേലിയർ ഫിർഔനിന്റെ കീഴിൽ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അതിന് പരിഹാരം മുഹമ്മദ് മൂസ അലൈഹിസ്സലാമിലൂടെ, മൂസ അലൈഹിസ്സലാമിൽ എന്ന നിലയിൽ അള്ളാഹു തആല അയച്ച റസൂലിനെ പിൻപറ്റി അദ്ദേഹം കാണിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ ദീനിലൂടെയുള്ള വിമോചനത്തിന്റെ വഴിയായിരുന്നെങ്കിൽ നമ്മളാകുന്ന പിൽക്കാല മതസമൂഹം, ഏതൊക്കെ പിൽക്കാല മുസ്ലിം സമൂഹം ഏതൊക്കെ ഫിർഔനുമാരുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത്. അല്ലാതെ ആരുടെ പിന്നാലെ നടന്നാലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന പാഠം നമുക്കും അതിലുണ്ട്. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് തുടർന്ന് അള്ളാഹു തന്നെ പറയുന്നു. വൈദു ഫറഖ്ന ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാകും വഗറഖ്ന ആല ഫിർഔന വഅൻതും തൻദുറൂ. വൈദു ഫറഖ്ന ബിക്കും, നിങ്ങളെ കൊണ്ട് നാം പിളർത്തി. വളർത്തിയ സന്ദർഭം ഓർത്തു നോക്കുക എന്നർത്ഥം. ഫറക്ക എന്ന് പറഞ്ഞാൽ പൊളിച്ചു, പിളർത്തി, വേർപ്പെടുത്തി എന്നൊക്കെ അർത്ഥം. ഫിർഖത്ത്, ഭിന്നത. ഫരീഖ്, വിഭാഗം. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിൽ സഈർ. അക്ക ഈ ഒറ്റ വാക്കാണ്, അതിന്റെ വിവിധ ഭേദങ്ങൾ. ബിക്കും, നിങ്ങളെയും കൊണ്ട്. അൽ ബഹ്റ, ആ സമുദ്രത്തെ. ഏ സമുദ്രത്തെ? ചെങ്കടലിനെ. ഫഅൻജൈനാകും, ഫ എന്നിട്ട് അൻജൈന, നാം രക്ഷപ്പെടുത്തി. നജ്ജ, അൻജ, രണ്ടിനും ഒരർത്ഥമാണ്. അൻജൈന, നാം രക്ഷപ്പെടുത്തി. കും, നിങ്ങളെ. വഅഗ്റഖ്ന, നാം മുക്കിക്കളഞ്ഞു അഥവാ മുക്കിക്കൊന്നു. അഗറത്തിന ആല ഫിർഔന, ഫിർഔനിന്റെ ആളുകളെ, ഫിർഔൻ പ്രവൃത്തികളെ. അങ്ങനെയൊക്കെ നമ്മൾ സംസ്കൃതം പറയലുണ്ട്, അത്രയൊന്നും ആവശ്യമില്ല, മലയാളം പറഞ്ഞാൽ തന്നെ ഫിർഔനിന്റെ ആളുകളെ. വാന്തും തന്ദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കെ, നിങ്ങൾ കാണുന്നവരായ അവസ്ഥയിൽ, നോക്കുന്നവരായ അവസ്ഥയിൽ, അഥവാ നിങ്ങൾ നോക്കി നിൽക്കെ. എന്താ സംഭവം എന്ന് വെച്ചാല്, മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ ചെന്നു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ഫിർഔൻ വല്ലാതെ ധിക്കാരിയായിരിക്കുന്നു, അങ്ങോട്ട് ചെല്ലണം എന്ന് അള്ളാഹു ഉത്തരവ്. എന്നിട്ട് അവരോട് പറയണമെന്ന് അർസിൽ മഅന ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായീലിയരെ ഞങ്ങളോടൊപ്പം അയക്കണം, അവരെ മോചിപ്പിക്കണം എന്ന് ഫിർഔനോട് ആവശ്യപ്പെടാൻ കൂടിയാണ് ചെന്നത്. ആരുടെയോ ഒരാളുടെ ഫോൺ മൈക്ക് ഓഫ് ആക്കിയാൽ മതി, എന്നാ ഇങ്ങോട്ട് ബാധിക്കും. ഫിർഔനിന്റെ അടുത്ത് ചെന്നിട്ട് മൂസ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു ബനീ ഇസ്രായേലിനെ മോചിപ്പിച്ച് പറഞ്ഞയക്കണം. രണ്ടും ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ല. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഫിർഔനിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലായിരുന്നു ഒന്നാമത്തെ പടി, അതും അംഗീകരിച്ചില്ല. ബനീ ഇസ്രായേലിനെ പറഞ്ഞയക്കാനും സമ്മതിച്ചില്ല. ബനീ ഇസ്രായേലിനെ മൂസ അലൈഹിസ്സലാം വിളിച്ച പോകാനും തയ്യാറില്ല. മോചിപ്പിക്കാൻ വന്നതുകൊണ്ട് കാര്യമില്ല, അവന്റെ കൂടെ അങ്ങ് പോയിട്ട് ഞങ്ങൾ എവിടേക്കെത്താനാണ് എന്ന നിലപാടിലായിരുന്നു ബനീ ഇസ്രായേലിനെ ആദ്യം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 30 വർഷമെടുത്തു ബനീ ഇസ്രായേലിയർ ആകുന്ന മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു മൂസ അലൈഹിസ്സലാം വിളിച്ചാൽ പോകാൻ പറ്റുന്ന ഒരു പരുവത്തിലാകാൻ. അങ്ങനെ 30 കൊല്ലമായപ്പോ ബനീ ഇസ്രായേലിയർ ഒരുങ്ങി രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. രാത്രിയാണ്, ഖുർആന്റെ മറ്റു ഭാഗങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്, നമ്മൾ എല്ലാം ഇവിടെ വിശദീകരിക്കേണ്ടതല്ലോ, അതുകൊണ്ട് ആയത്തുകൾ വരുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു പോകാം. അങ്ങനെ ബനീ ഇസ്രായേലിയരെയും കൊണ്ട് മൂസ അലൈഹിസ്സലാം രാത്രി വലിയ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു പോകുകയാണ്. അവരൊന്നാകെ ഈജിപ്തിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകുകയാണ്. ഇവര് പോകുമ്പോ തങ്ങളുടെ അടിമ തൊഴിലാളികൾ മുഴുവനുമാണ് ഈ പോകുന്നത്. സാമ്പത്തിക മേഖല പറ്റെ തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് അവരെ അതിന് സമ്മതിക്കാതെ പിടികൂടാൻ വേണ്ടിയിട്ട് ഫിർഔൻ നേരിട്ട് സേനാനായകൻ ഹാമാനും മറ്റു പ്രഭുക്കന്മാരും സൈന്യസമേതം പിടികൂടി തടയാൻ വേണ്ടി പിന്നാലെ വന്നു. അങ്ങനെ ആ ഓട്ടം രാവിലെയാണ് മനസ്സിലാക്കുന്നത്, രാത്രി അവർ പോയിട്ടുണ്ട് എന്ന്. ചെങ്കടലിന്റെ വക്കത്തെത്തി. ഇനി എന്ത് ചെയ്യും? ചെകുത്താനും കടലിനും മധ്യ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ, അത് ഈ കഥയിൽ നിന്ന് വന്നതാണ്. പിന്നാലെ ഫിറൌൻ പിടിക്കാൻ വരുന്നുണ്ട്, മുന്നിൽ കടലുമാണ്, എന്ത് ചെയ്യും? അല്ലാഹു തആല പറഞ്ഞു, നിന്റെ കൈ വടി കൊണ്ട് കടലിൽ അടിക്കുക. അങ്ങനെ അത് പിളർന്നു, വെള്ളം ഇങ്ങനെയൊക്കെ തൗദിൽ അറിയും വലിയ പിരമിഡ് പോലെ രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു. അതിന്റെ നടുവിലൂടെ തരീഖൻ യബസൻ, ഉണങ്ങിയ വഴി, അതിലൂടെ മൂസ അലൈഹിസ്സലാമും ബനീ ഇസ്രായേലിയരും മൊത്തവും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നാലെ എത്തി ഫിർഔനും സൈന്യവും. അവർ കണ്ടു അത്ഭുതകരമായ വഴി കടലിന്റെ നടുവിലൂടെ. ആ വഴിയിലൂടെ തന്നെ പിന്നാലെ ഇവരും പ്രവേശിച്ചു. അങ്ങനെ രണ്ടു കൂട്ടരും ഉള്ളത് ഇപ്പോൾ ചെങ്കടലിലാണ്. അതിലൂടെയുള്ള ഉണങ്ങിയ വഴിയിലൂടെയാണ് അക്കരെ കടക്കാൻ ശ്രമിക്കുകയാണ്. ബനീ ഇസ്രായേലിയർ എല്ലാവരും കര കയറി കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ പഴയ അവസ്ഥയിലാക്കി. അതോടുകൂടി അട്ടാസിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുങ്ങിച്ചാകുകയായിരുന്നു ഒരു രാജ്യത്തെ വലിയ സ്വേച്ഛാധിപതിയും അക്രമിയുമായ ഭരണാധികാരിയും അയാളുടെ മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ സൈന്യവും മന്ത്രിസഭയും സേനാനായകനും എല്ലാം കൂടി മുങ്ങിച്ചാകുകയായിരുന്നു. ആ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൈദ് ഫറഖന ബികുമുൽ ബഹ്റ അഞ്ചൈനാക്കും വഖറഖന ആല ഫിറഔന വാന്തും തന്തുറു. ഞാൻ പറഞ്ഞു എന്തിനാണിത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഫിറൌന്റെ നിലപാടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതേ ഗതിയാകും നിങ്ങൾ. സത്യവിശ്വാസികൾ രക്ഷപ്പെടുകയും ചെയ്യും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അല്ല രക്ഷപ്പെടുത്തി, അവരോട് ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ച് ശത്രുത പുലർത്തി, ആളുകളെ അവർക്കെതിരെ തിരിച്ചുവിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ ഫിറൌനെ പോലെ മുങ്ങിച്ചാകേണ്ടിയും വരും, ഇത് ഓർത്തോളൂ എന്ന് പറയാനാണ് അന്ന് ഇത് പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പാഠം. അള്ളാഹുവിന്റെ നടപടിക്രമം ധിക്കാരികൾക്ക് എന്നും താക്കീതാണ്. അള്ളാഹുവിന്റെ നടപടിക്രമം വിശ്വാസികൾക്ക് എന്നും പ്രതീക്ഷയില്ല. അതിനാണ് നമുക്കിത്. വഇദ് വഅദ്ന മൂസ 40 ലൈലത്തൻ സുമ്മ തഖദ്തും അൽഇജ്ല മിൻ ബഅദിഹി വഅന്തും ളാലിമൂൻ. വഇദ് വഅദ്ന മൂസ, മൂസ അലൈഹിസ്സലാമിന് നാം വാഗ്ദാനം ചെയ്ത സന്ദർഭം. വഅദ വഅദ രണ്ടും ഒന്ന് തന്നെയാണ്. വാക്കിന്റെ അർത്ഥം നല്ലത് പറയുമ്പോൾ നമ്മൾ വാഗ്ദാനം ചെയ്തു എന്നായിരിക്കും പരിഭാഷപ്പെടുത്തുക. അല്ല, ശിക്ഷയെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ താക്കീത് ചെയ്തു എന്നാണ് പരിഭാഷപ്പെടുത്തുക. യഥാർത്ഥത്തിൽ രണ്ടും ഒന്നാണ്. ഭാവിയിൽ സംഭവിക്കുന്നത് പറയുകയാണ്, ഭാവിയിൽ ഇന്നത് ചെയ്യും എന്ന് പറയുകയാണ് പറയുന്ന ആള് ചെയ്യുന്നത്. ഒന്ന് നല്ലതാവുമ്പോ നമ്മൾ മലയാളത്തിൽ അർത്ഥം മാറ്റും. അപ്പൊ പിന്നെ വാഗ്ദാനം ചെയ്തതും അല്ലെങ്കിൽ താക്കീത് ചെയ്തതെന്ന് പറഞ്ഞു പറയുന്ന ആള് പറയുന്നത് രണ്ടും ഒരേ കാര്യം, അഥവാ ഭാവിയിൽ ഇന്നത് ചെയ്യുമെന്നാണ്. അത് നല്ലതുമാകാം ചീത്തയുമാകാം. ചീത്തയാകുമ്പോ താക്കീത്, നല്ലതാകുമ്പോ വാഗ്ദാനം. സംഗതി രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഭാവിയിൽ ഇന്നത് ചെയ്യുമെന്ന് പറയാൻ ചെയ്യും. വൈദ് വാഅദന, നാം വാഗ്ദാനം ചെയ്ത സന്ദർഭം, മൂസ മൂസ അലൈഹി സ്വലാമിനെ, അർബഈന ലൈലത്തൻ, 40 രാത്രികൾ, സുമ്മ തഖദുത്തും, എന്നിട്ട് പിന്നീട് നിങ്ങൾ സ്വീകരിച്ചു, ഇത്തഹദ അഹദ എന്നെ എടുത്തു, അൽ ഐജില, ഐജിലെ പശുക്കുട്ടി എന്നുണ്ടാകും പരിഭാഷയിൽ, ശരിക്ക് ആണായിരിക്കും. ആൺകുട്ടിയെ നമ്മൾ പശുക്കുട്ടി എന്ന് പറയൂ, ഐജിലും ഗോക്കിടാവു എന്ന് പറയാൻ നല്ലത്, പശുവിന്റെ കുട്ടി തന്നെയാണ്, പക്ഷേ ആണായിരിക്കും സാധനം. എജില് കാളക്കുട്ടി ആണ്. മിം ബാഅദിഹി, അദ്ദേഹം പോയ ശേഷം, അദ്ദേഹത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഫാത്തായ ശേഷമല്ല, അദ്ദേഹം 40 ദിവസത്തേക്ക് പോയ ശേഷം. വാന്തും ലാലിമൂൻ, നിങ്ങൾ അക്രമികളായിരുന്ന അവസ്ഥയിൽ. എന്താണ് സംഭവം? ഈ ചെങ്കടൽ കടത്തി കൊണ്ടുവന്നത് മുത്തക്കികളായ മനുഷ്യന്മാരെ ഒന്നുമല്ല, സമുദായത്തിലെ എല്ലാം ഉണ്ട്, എണ്ണം പറഞ്ഞ മുത്തക്കികളുണ്ട്, ഉയർന്ന ഈമാനുള്ള ആളുകളുണ്ട്, ഈമാൻ കുറഞ്ഞവരുണ്ട്, മുനാഫിക്കുകളുണ്ട്, കടുത്ത നിഷേധികളും അന്ധവിശ്വാസികളും അനാചാരവുമായി നടത്തുന്ന ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാവരെയും അക്കരെ കടത്തിയിരിക്കുന്നു. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു മനുഷ്യൻ, അയാൾ ഒരു പീഡനം അനുഭവിക്കുമ്പോ അയാളെ രക്ഷപ്പെടുത്താൻ ചെല്ലുന്നയാള് നിസ്കരിക്കലുണ്ടോ നിർഭവിക്കലുണ്ടോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അതൊക്കെ പിന്നെ പറയേണ്ട വർത്താണ്. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് പീഡനം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരും. അത് ഏത് കാലത്തേക്കും ബാധകമായ ഒരു തത്വം അല്ല പഠിപ്പിക്കുകയാണ്. മൂസ അലൈഹി സ്വലാമിനെ 40 ദിവസത്തേക്ക് ആദ്യം നബിയായിട്ട് നിയോഗിക്കപ്പെട്ടതാണ്, ഫിർഔനിന്റെ അടുത്തുള്ള ദൗത്യമാണ് ആദ്യം ഏൽപ്പിച്ചിരുന്നത്. ഇനി ബനീ ഇസ്രായേലിനെ ഒരു നല്ല ഇസ്ലാമിക സമൂഹമാക്കി വളർത്തിയെടുക്കണം, അതിനു വേണ്ട പരിശീലനം, ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി മൂസ അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സീനായ് മലയിലേക്ക് വന്ന് ധ്യാനത്തിൽ കഴിയുവാൻ ആവശ്യപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ ഗുഹയിൽ കഴിഞ്ഞതുപോലെ 30 ദിവസത്തേക്കായിരുന്നു പറഞ്ഞിരുന്നത്. ആവേശം കൊണ്ട് മൂസ അലൈഹി സ്വലാം 10 ദിവസം മുന്നേ ചെന്നു. അങ്ങനെ ആത്മംനാഹ ശരി 10 കൊണ്ട് പൂർത്തിയാക്കി എന്നാണ് അല്ലാഹ് പറയുന്നത്. വേറൊരു അങ്ങനെയാണ് 40. ഈ 40 ദിവസത്തേക്ക് പോയ സന്ദർഭത്തിൽ സാമിരി എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ രംഗത്ത് വന്നു. എന്നിട്ട് ആളുകളോടൊക്കെ അവരുടെ കയ്യിലുള്ള സ്വർണമൊക്കെ കൊണ്ടുവരാൻ, ആ സ്വർണമെല്ലാം കൂടി ഉരുക്കി അതിലേക്ക് ഒരു സാധനം ചേർത്തു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത്തഖദ്തു മിൻ അഥരി റസൂൽ, റസൂലിന്റെ അത്തറെടുത്തു എന്നാണ് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത്. മൂസ അലൈഹി സ്വലാം പോകുമ്പോൾ അവസാനം ചവിട്ടിയ മണ്ണ് അത് സാമിരി വാരി വെച്ചിരുന്നു. അല്ലെങ്കിൽ വേറൊരു പിന്നെ അഭിപ്രായമുള്ളത്, മൂസ അലൈഹി സ്വലാമിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു പോയപ്പോൾ ചവിട്ടിയ അടുത്ത് നിന്നുള്ള മണ്ണായിരുന്നു വാരിയത്. ഇങ്ങനെ അഥറു റസൂല്, റസൂലിന്റെ അഥർ എന്ന് പറയാവുന്ന എന്തൊരു സാധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തിരുന്നു. അത് ഈ സ്വർണത്തിൽ മിക്സ് ചെയ്തു, എന്നിട്ട് ഒരു മുക്കറയിടുന്ന കാളരിക്കുട്ടി രൂപത്തെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ഈ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? പറയുന്നത് ബനീ ഇസ്രായീൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച ജൂതന്മാർ ഇത് നബിയാണ് എന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണല്ലോ. നബിയാണെന്ന് ബോധ്യമുള്ള കാലത്തും വലിയ മോജിസത്തൊക്കെ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മല പൊന്നാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഒക്കെ ചോദിച്ചിട്ട് പറയുകയാണ് ഇത് നബിയല്ല. അള്ളാന്റെ മറുപടി, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് 30 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെയും ചെങ്കടൽ കടക്കുക എന്ന മഹാമോജിസത്വം കണ്ട ശേഷവും നിങ്ങൾ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട് ചരിത്രം, അതേ നിലപാടാണ് നിങ്ങൾ ഇപ്പൊ സ്വീകരിക്കുന്നത്, നമ്മത് അള്ളാഹിന്റെ റസൂലാണെന്ന് ബോധ്യമുണ്ട്. എന്നിട്ട് ധിക്കാരം പ്രവർത്തിക്കുകയാണ്. ഏതുപോലെയാണത്? മൂസ അലൈഹിസ്സലാം റസൂലാണ് എന്ന് ബോധ്യം ഇല്ലാഞ്ഞിട്ടല്ലോ സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും ബാക്കിയുള്ളവർ അതിനെ ആരാധിച്ചു. അതേ നിലപാടാണ് നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്ന് ധ്വനിപ്പിക്കുവാൻ വേണ്ടിയാണ് അത് പറയുന്നത്. എന്നിട്ട് എന്തുണ്ടായി? തുമ്മ അഫൗന അൻകും, പിന്നീട് നാം മാപ്പ് തന്നു നിങ്ങൾക്ക്. തുമ്മ പിന്നീട്, അഫ മാപ്പ് നൽകി, അഫൗന നാം മാപ്പ് നൽകി, അൻകും നിങ്ങൾക്ക്. മിം ബാഅദി ദാലിക, അതിന്റെ ശേഷം, ഈ പശുക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം എന്തിനാ മാപ്പ് വന്നത്? ലഅല്ലക്കും തുഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന പ്രതീക്ഷയിലാണ്. ലഅല്ല ലി തറജി, പ്രതീക്ഷയെ കുറിക്കുന്ന വാക്കാണ്. എന്താണ് ഈ പറയുന്നത്? അന്ന് നശിപ്പിച്ചു കളയേണ്ടതായിരുന്നു നിങ്ങളെ, പക്ഷെ അന്ന് എന്ത് ചെയ്തു? മാപ്പ് നൽകി. മാപ്പ് നൽകിയത് എന്തിനാ? ഇനിമേലിൽ നല്ല നിലക്ക് ജീവിച്ചോളൂ. പിന്നീടാണ് കിതാബ് തൗറാത്തും ഒക്കെ വീണ്ടും കൊണ്ടുവന്ന് കൊടുക്കുന്നതും, മൂസ അലൈഹിസ്സലാം ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ അള്ളാഹുവിന്റെ ന്യാമത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിച്ചോളും എന്ന പ്രതീക്ഷയിലാണ് അന്ന് മാപ്പ് നൽകിയത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പിന്നെ നന്ദിയുള്ളവരായി ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടാനാണ് ജീവിച്ചത്. അതിലൂടെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന കാര്യം എന്താ? ഇനിയും അത്തരം നിലപാടുകൾ, മൂസ അലൈഹിസ്സലാമിനോട് സാമിരി കാണിച്ചതുപോലുള്ള നിലപാടുകളാണ് അനുവർത്തിക്കുന്നതെങ്കിൽ ഇനി മാപ്പ് തന്നുകൊള്ളണമെന്നില്ല. ഒന്ന്, രണ്ട്, ഇപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അന്ന് അള്ളാഹു തആല മാപ്പ് നൽകിയത് കൊണ്ടാണ്. അന്ന് ഇവരെ വെച്ചേക്കേണ്ടതില്ല. ഫിറോനെയും കൂട്ടരെയും നശിപ്പിച്ച പോലെ പശുക്കുട്ടിയെ ആരാധിച്ചതിനെ മൊത്തം നശിപ്പിച്ചു കളയാമെന്ന് അവർ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇത് ഇക്കാലം പ്രവർത്തിക്കാൻ നിങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ല എന്ന് ധനിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇത് പറയുന്നത്. ഞാൻ ഇന്നത്തേക്ക് നിർത്താം. ഒറ്റ കാര്യം സൂചിപ്പിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനസ്സിലാക്കാൻ നമ്മൾ ആ ആയത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം. ഒന്ന്, ആയത്തിൽ എന്താണ് പറയുന്നത്? രണ്ട്, ആയത്തിലൂടെ എന്താണ് പറയുന്നത്? മൂന്ന്, ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത്? ആയത്തിലൂടെ പറയുന്നത് എന്തിനാ? എന്താണ്? ബനിസ്രായേലിന്റെ ഒരു ചരിത്രമാണ്, നിങ്ങൾ ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. ആയത്തിൽ പറയുന്നത് അതാണ്. ആയത്തിലൂടെ പറയുന്നത് എന്താണ്? ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചാൽ ശക്തമായ നടപടി മുസ്ലിം സമുദായത്തിനും കിട്ടും എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. പാരമ്പര്യമായി ദീനിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടൊന്നും ധിക്കാരം പ്രവർത്തിച്ചാൽ അള്ളാഹു തആല വെറുതെ വിടുകയില്ല എന്ന് മനസ്സിലാക്കാനാണ്. അതാണ് നമുക്കുള്ള പാഠം. ഇവിടെ പറയുന്നത് എന്തിനാണ്? ഇവിടെ പറയുന്നത് ബനി ഇസ്രായേലരാകുന്ന മദീനയിലെ യഹൂദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ച കടുത്ത ധിക്കാര നിലപാടിനെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. ഇത് മൂന്നും മനസ്സിലായാലാണ് ആയത്ത് മനസ്സിലാക്കുക. ഇത് പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകൾക്കും ബാധകമാണ്. മൂന്നും മനസ്സിലായാലാണ് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونورا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل أعداءنا وأعداءك وأعداء الدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوب صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.